ദൈവനിയോഗം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇടയ ലേഖനങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന ഈ ക്ലാസ്സുകൾ ഞങ്ങളുടെ മാന്യ സ്നേഹിതർക്ക് അനുഗ്രഹകരമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 5:1-2 വാക്യങ്ങൾ. മൂത്തവനെ ഫത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. ക്രിസ്തീയ സഭയിൽ പ്രായവ്യത്യാസം കൂടാതെ എല്ലാവരും ഉൾപ്പെടുമെന്ന് ഈ വചനത്തിൽ കാണുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 12:41 വാക്യത്തിൽ നാം കാണുന്നത്, അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു, ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു, സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു, അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷം ബഹുദൂരത്തോളം കേട്ടു. കർത്താവിൻ്റെ അടുക്കൽ വന്ന ജനസമൂഹത്തിൽ പ്രായം ചെന്നവരും യൗവനക്കാരും പൈതങ്ങളും ഉണ്ടായിരുന്നു എന്ന് നാം ആ വചനത്തിൽ കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷം 10:13-16 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ജനസമൂഹത്തിൽ പ്രായവ്യത്യാസം കൂടാതെ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രായം ചെന്നവരെ ശകാരിക്കാതെ ശാന്തമായി ഉപദേശിക്കണം. യൗവനക്കാരെ സഹോദരീ സഹോദരങ്ങളെ പോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ബുദ്ധി ഉപദേശിക്കണം. ആശ്വാസത്തിനും പ്രോത്സാഹത്തിനുമായി ഗുണദോഷിക്കണം. പ്രായമുള്ളവരാകിയാൽ അവരുടെ തെറ്റുകളെ ഉണർത്തി കൊടുക്കുന്നതിൽ വിസമ്മതിക്കരുത്. സ്വന്തം സഹോദരിയോ സഹോദരനോ തെറ്റ് ചെയ്താൽ അവരെ ബുദ്ധി ഉപദേശിക്കുന്നത് പോലെ നിർമ്മലതയോടെ പ്രബോധിപ്പിക്കണം. 1 തിമോത്തിയോസ് 4:12 ദർശിക്കുന്ന നിർമ്മലതയാണ് ഈ വാക്യത്തിലും അർത്ഥമാകുന്നത്. ചിന്തയിലും വാക്കിലും ഓരോ ചലനങ്ങളിലും ദൈവത്തിൻ്റെ ധാർമ്മിക നിയമത്തിന് അനുസാരമായി എന്നാണ് പൂർണ്ണ നിർമ്മലത എന്നതിൻ്റെ അർത്ഥം. തിമോത്തിയോസിനോട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇത് ആജ്ഞാപിച്ചിരിക്കുന്നതിനാൽ എക്കാലത്തുമുള്ള ശുശ്രൂഷകന്മാർ ഇത് പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചിട്ടുള്ളവരെല്ലാവരും പിൽക്കാലത്ത് ലജ്ജിതരായി തീർന്നിട്ടുണ്ട്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗവും ജീവിതവും സമതുലിതമായി കാക്കപ്പെട്ടിരുന്നു. ഉദാഹരണമായി 1 കൊരിന്ത്യർ 9:27 എന്താണ് കാണുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. തൻ്റെ ജീവിതത്തെ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് ആധികാരികമായി ആജ്ഞാപിച്ചിരിക്കുന്നത് 1 തിമോത്തിയോസ് 4:16 നാം കണ്ടു. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കരുതി അവർക്ക് അർഹമായ സ്നേഹവും ബഹുമാനവും കൊടുക്കേണ്ടതാണ്. ഇളയ സഹോദരിമാരോട് പ്രത്യക്ഷമായും പരോക്ഷമായും നിർമ്മല മനസാക്ഷിയോടുകൂടെ ഇടപെടേണ്ടതും ആകുന്നു. 3 വാക്യം, സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കാം. തിരുവെഴുത്തിൽ വിധവമാരെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാകുന്നു. 1, ദൈവം അനാഥർക്കും പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. സങ്കീർത്തനം 68:5-146:9. ദൈവം അവരെ കരുതുന്നു. ആവർത്തനം 14:29, 24:19, 20:21 വാക്യങ്ങൾ. ദൈവം സ്ഥാപിച്ച ഉത്സവങ്ങളിൽ അവരും സന്തോഷിക്കണം. ആവർത്തനം 16:11-14. അവരെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. യെശയ്യാ 1:17, യിരെമ്യാ 7:6. അവരെ ഉപദ്രവിക്കുന്നവരെ ദൈവം ശാസിക്കുന്നു. പുറപ്പാട് 22:22, ആവർത്തനം 24:17, ഇയ്യോബ് 24:3, സങ്കീർത്തനം 94:6. അവർ കർത്താവിൻ്റെ അനുകമ്പയുടെ പാത്രങ്ങളാണ്. മർക്കോസ് 12:42-43 വാക്യങ്ങൾ. ലൂക്കോസ് 7:1 പതിനൊന്ന് മുതൽ പതിനേഴ് വരെ, പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യം, ലൂക്കോസ് ഇരുപതാം അധ്യായം നാൽപ്പത്തേഴാം വാക്യം, ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യം. ആദിമസഭയിൽ അവരെ ബഹുമാനിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ, യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തേഴ്. ഈ ലേഖനം എഴുതിയ കാലത്ത് ഒരു വിധവയ്ക്ക് തൊഴിൽ കണ്ടെത്താനോ മറ്റ് ധനസഹായങ്ങൾ ആർജിക്കുവാനോ സാധ്യം ആയിരുന്നില്ല. ഇന്ന് ഇൻഷുറൻസ് പദ്ധതി, സാമൂഹ്യ സുരക്ഷിത പദ്ധതി നിയമങ്ങൾ, തൊഴിലില്ലായ്മ വേതനം, തൊഴിൽ ലഭിക്കാനുള്ള പ്രത്യേക പരിഗണനകൾ എന്നീ മാർഗങ്ങൾ ഉള്ളതിനാൽ വളരെ വ്യത്യസ്തമായ സ്ഥിതിയാണുള്ളത്. സഭ വിധവമാരെ പ്രത്യേകം കരുതുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ഈ വാക്യത്തിൽ അനുശാസിക്കുന്നു. അഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യം, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. മക്കളും കൊച്ചുമക്കളും ഉള്ള വേറൊരു ഭാഗം വിധവമാരെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരു മാതാവും വല്യമ്മയും ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾക്ക് യോഗ്യമായ നിലയിൽ അവർക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടതാണ്. സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുള്ളവരെ കരുതുന്നതിനാൽ അവരുടെ ഭക്തി പ്രായോഗിക ജീവിതത്തിൽ കാണിക്കുക എന്നർത്ഥം. പ്രകൃതിയ നമ്മോട് ബന്ധപ്പെട്ടവരോടുള്ള കടപ്പാടുകളെ ആദരിക്കാതെ നമ്മുടെ വിശ്വാസത്തെ പ്രസംഗിക്കുന്നത് കേവലം ദരിദ്രമായ ശുശ്രൂഷയാണ്. നിത്യവൃത്തിക്ക് വകയില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കരുതുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ പ്രസാദകരമായ പ്രവൃത്തിയാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. യോസഫ് സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി. ആ സമയത്ത് തൻ്റെ അപ്പൻ്റെ ക്ഷേമം അന്വേഷിപ്പാൻ താൻ കാണിച്ച താല്പര്യം എത്രയോ ശ്രദ്ധേയമാകുന്നു. സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വച്ച് രാപകൽ യാചനയിലും പ്രാർത്ഥനയിൽ ഉറ്റുപാർക്കുന്നു. ഒന്ന് തിമൊഥെയൊസ് അഞ്ചിൻ്റെ അഞ്ചാം വാക്യം. മൂന്നാം വാക്യത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും മടങ്ങി വരുന്നു. സാക്ഷാൽ വിധവ ആയിരിക്കുന്നവളുടെ സങ്കേതം ജീവനുള്ള ദൈവം മാത്രമാണ്. അവൾ ഏകാഗിയാണ്. നാലാം വാക്യത്തിൽ കണ്ടതുപോലെ മക്കളോ കൊച്ചുമക്കളോ ഇല്ല. സങ്കീർത്തനം 123:1 ഒന്നും രണ്ടും വാക്യങ്ങളിൽ പാടിയിരിക്കുന്നത് പോലെ അവൾ ആ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ രാപകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു എന്ന് നാം കണ്ടു. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നവൾ എന്നല്ല, ഒക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൾ എന്നുമല്ല, പിന്നെയോ എപ്പോഴും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവളാണ്. ലൂക്കോസ് 18:7 എന്താണ് നാം കാണുന്നത്? ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ലൂക്കോസ് 2:36-37 വാക്യങ്ങളിൽ ഒരു വിധവയായ ഹന്നയെ കാണുന്നുണ്ട്. അശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ രാവും പകലും ആരാധന ചെയ്തു പോന്നു എന്ന് നാം വായിക്കുന്നു. ഇങ്ങനെയുള്ള വിധവമാരെ മാനിക്കണം. സാക്ഷാൽ വിധവയായവളുടെ 3 ലക്ഷണങ്ങൾ ഈ വാക്യങ്ങളിൽ കാണുന്നു. അവൾ ഏകാഗിയാണ്. 2, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവളാണ്. 3, രാപകൽ പ്രാർത്ഥിക്കുന്നവൾ ആണ്. വാക്യമാറ്, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ശരിയായ തർജ്ജമ മലയാളത്തിൽ പറഞ്ഞാൽ നേരെ മറിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവളാണ്. സാക്ഷാൽ വിധവയായവൾ ആത്മാഭിലാഷം അനുസരിച്ച് ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു പോകുന്നു. എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്നും പിന്മാറിപ്പോയ വിധവ ജഡാഭിലാഷത്തിന് ഒത്തവണ്ണം ജീവിക്കുന്നു. സർദീസിലെ സഭയ്ക്ക് ദൂത നൽകിയപ്പോൾ വെളിപ്പാട് പുസ്തകം 3:1 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്നും നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഇവൾ മതപരമായ ശവശരീരമാണെന്ന് സിപ്സൺ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 അവർ നിരപവാദ്യമാരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്ക. അവർ ആക്ഷേപ വിമുക്തരായിരിക്കാൻ നീ ഇത് കൽപ്പിക്ക എന്ന അർത്ഥം. ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആണ്. ക്രിസ്ത്യാനികൾ ലോകദൃഷ്ടിയിലും സഭാദൃഷ്ടിയിലും ആക്ഷേപ വിമുക്തരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 8 തനിക്കുള്ളവർക്ക് പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. 4 വിശദീകരണമാണ് ഇവിടെ കാണുന്നത്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു താരതമ്യപ്പെടുത്തൽ ഇവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. 8 സന്ദേശത്തിനുള്ള കാരണങ്ങൾ: 1, ദൈവീക കൽപ്പനകൾ വിശ്വാസിക്ക് അറിയാം, അവിശ്വാസി അത് കേട്ടിരിക്കണമെന്നില്ല. യോഹന്നാൻ 13:34 കർത്താവിൻ്റെ കൽപ്പന എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. യോഹന്നാൻ 15:12 ഈ കൽപ്പന ആവർത്തിച്ച് കാണുന്നുണ്ട്. ഗലാത്യർ 6:2 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇതിനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്ത്യാനി തൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവിശ്വാസി അത് ഒരിക്കൽ പോലും കേട്ടിരിക്കണമെന്നില്ല. 2, ക്രിസ്തുയേശു ലോകത്തിന് നൽകിത്തന്ന സ്നേഹത്തിൻ്റെ മാതൃക അവിശ്വാസി അറിഞ്ഞിരിക്കണമെന്നില്ല, അംഗീകരിക്കണമെന്നോ ഇല്ല. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞ് അംഗീകരിച്ചവരാണ്. 3, വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് റോമർ 8:14 നാം വായിക്കുന്നു. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടത് യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. അവിശ്വാസി ആത്മാവിൻ്റെ പ്രവൃത്തിയും ശക്തിയും അറിയുന്നില്ല. 4, എന്നാൽ അവിശ്വാസികൾ പോലും തങ്ങളുടെ ബന്ധുമിത്രാദികളെയും വിധവമാരെയും തങ്ങളുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ വിശ്വാസി അത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അവൻ മറ്റവനേക്കാൾ അധമനായിരിക്കുന്നു. നിശ്ചയം വിശ്വാസികളുടെ സദാചാരം അവിശ്വാസികളുടേതിനേക്കാൾ പിന്നിലാണെങ്കിൽ അത് ലജ്ജാവകമാണ്. 9-10 വാക്യങ്ങൾ: സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന 60 താഴെയില്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവസൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. സാക്ഷാൽ വിധവ ആരാണ് എന്നതാണ് ഇവിടുത്തെ വിഷയം. സഭ സാക്ഷാൽ വിധവയായി അംഗീകരിക്കുന്നതിനുള്ള അവളുടെ യോഗ്യതകൾ എന്തെല്ലാമായിരിക്കണം? സൽപ്രവൃത്തികൾ ചെയ്തു പോകുന്നതിൽ ശ്രുതിപ്പെട്ടവളും ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നവളും 60 കുറയാത്തവളും മക്കളെ ശരിയായി ശിക്ഷണത്തിൽ വളർത്തിയവളും അതിഥികളെ സൽക്കരിച്ചിട്ടുള്ളവളും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചിട്ടുള്ളവളും ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർത്തിട്ടുള്ളവളും സൽപ്രവൃത്തിയും ചെയ്തിട്ടുള്ളവളും ആണെങ്കിൽ അവളെ സാക്ഷാൽ വിധവയായി സഭ അംഗീകരിക്കണം. സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെട്ടവൾ അതിഥികളെ സൽക്കരിക്കുന്നതിൽ വ്യഗ്രതയുള്ളവൾ ആയിരിക്കണം. സാരാപാത്തിലെ വിധവയും സൂനേംകാർത്തിയായ സ്ത്രീയും ലുദിയ രക്താംബര വ്യാപാരിയും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നവൾ എന്ന് ഇവിടെ കാണുന്നു. ഒരു സമയത്ത് ഒരു ഭർത്താവിനോടുകൂടെ മാത്രം വസിച്ച് പ്രാതിവൃത്യം കാത്തവൾ എന്നർത്ഥം. 60 താഴെ ഇല്ലാത്തവൾ എന്നിവിടെ കണ്ടു. അനുഭവ സമ്പത്തുള്ളവർ എന്നത് വളരെ വിലയുള്ളതാണ്. യുവതികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ളവൾ ആയിരിക്കണമെന്നർത്ഥം. ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുക എന്ന് നാം കണ്ടു. ആദിമ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്, വളരെ ഞെരുക്കം അനുഭവിച്ചവരാണ്. അവർക്ക് ആശ്വാസവും സഹായവും ആവശ്യമായിരുന്നു. ഇവരെ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നു. 1 തെസലോനിക്കർ 1:6 ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 2 തെസലോനിക്കർ 1:4 അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും കർത്താവിന് വേണ്ടി ത്യാഗപരമായി നിന്നിട്ടുള്ളവരുണ്ട്. കയ്യേറ്റം, പട്ടിണിയും തടവും എന്നിത്യാദി ഞെരുക്കങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് ആശ്വാസവും സഹായവും അക്കാലത്ത് നൽകിയത് വിശ്വാസികൾ തന്നെയായിരുന്നു. 11-ഉം 12-ഉം വാക്യങ്ങൾ, ഇളയ വിധവമാരെ ഒഴിക്ക, അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ച് മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവധി ഉണ്ട്. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന ശുശ്രൂഷയ്ക്ക് 60 വയസ്സിൽ കുറയാത്ത പ്രായവും അനുഭവ സമ്പത്തുമുള്ള സാക്ഷാൽ വിധവയാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് നിർദ്ദേശിക്കുന്നത്. അവർക്ക് അതിനുള്ള മനസ്സും സമർപ്പണവും കഴിവും പ്രായവും ഉള്ളവരായിരിക്കണം. എന്നാൽ യൗവനക്കാർത്തികളായ വിധവമാരും ഈ ശുശ്രൂഷയ്ക്ക് ആഗ്രഹിച്ചാൽ അവരെ ഒഴിവാക്കണം എന്നർത്ഥം. കാരണം ഈ ശുശ്രൂഷയെ പ്രവേശിച്ച ശേഷം യോഗ്യതയുള്ള ഒരു ഭർത്താവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമായി തീരാനും ഇടയുണ്ട്. ഇവിടെ ക്രിസ്തുവിന് വിരോധമായി എന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന് ഉഭയസമ്മതം ചെയ്ത് സമ്മതത്തിന് വിരോധമായി വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഹരിക്കുന്നതിനാൽ ഒരു ഭർത്താവിനെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളയ വിധവമാരെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യ വിശ്വാസം തള്ളുകയാൽ എന്നത് ആദ്യമായി ചെയ്ത പ്രതിജ്ഞ ലംഘിക്കുകയാൽ എന്നർത്ഥമാണ്. ശിക്ഷാവധി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യ ശിക്ഷാവിധിയെ കുറിച്ചല്ല എന്നുള്ളത് ബാലശിക്ഷയ്ക്കുള്ള വിധിയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. 1 കൊരിന്ത്യർ 11:31-32 വാക്യങ്ങൾ പരിശോധിച്ചാൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് നാം കാണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി നരകവിധിയല്ല, ബാലശിക്ഷയാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ബാലശിക്ഷയ്ക്ക് കാരണമാകുന്നു ആകുമെന്ന അർത്ഥവും ഇവിടെ ഇല്ല. ഇളയ വിധവമാർ വിവാഹവിധരാകുന്നതാണ് ഏറെ ഉത്തമമെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തന്നെ താഴെ കാണുന്ന വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. വാക്യം 13, അത്രയുമല്ല അവർ വീടുതോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും. മിനക്കെടുക മാത്രമല്ല വായാടികളും പല കാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. എല്ലാ ഇളയ വിധവമാരും ഇങ്ങനെയുള്ളവർ ആണെന്ന് വിശുദ്ധപ്പസനായ പൗലോസ് പറയുന്നില്ല. ഇങ്ങനെയുള്ളവർ ആയിത്തീരാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥമാണ്. വീടാന്തോറും കയറി ഇറങ്ങുന്നതിനുള്ള ശുശ്രൂഷയായിരിക്കും സാക്ഷാൽ വിധവമാരെ സഭ ഏൽപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുവാൻ വീടാന്തോറും പോകുന്ന ജോലിയിൽ ഗുണത്തേക്കാൾ സഭയ്ക്ക് ദോഷകരമായി തീരുവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം ഇവിടെയുണ്ട്. ഇളയ വിധവമാരെ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? 1, അവർ അലസരായിത്തീരും. അതിനുള്ള കാരണം അവർ വീടാന്തോറും കയറിയിറങ്ങുന്നതാണ്. 2, അവർ വായാടികളായിത്തീരും. വാക്കുപരിക്കാൻ ലംഘനമുണ്ടാകും, അപവാദം പ്രചരിപ്പിക്കുന്നവരായിത്തീരും. നാവ് ഏറിയ ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയും എന്ന് യാക്കോബിന്റെ ലേഖനം 3:5 നാം വായിക്കുന്നു. 3, പരകാര്യത്തിൽ ഇടപെടുന്നവരായിത്തീരും. 2 തെസ്സലോനിക്കർ 3:11, അലസരായി പരകാര്യത്തിൽ ഇടപെടുന്നവർ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇത്തരക്കാർ പ്രശ്നക്കാരായി തീരാൻ സാധ്യതയുണ്ട്. ഇത്തരം സ്വഭാവമുള്ളവർക്ക് പ്രോത്സാഹനം നൽകത്തക്ക യാതൊരു പ്രവൃത്തികളിലും ഒരു സ്ഥലം സഭ ഇടപെട്ടുകൂടാ. വാക്യം 14, ആകെ ഇളവർ വിവാഹം ചെയ്യുകയും പുത്രസംബന്ധം ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ഒരു പൊതു പ്രമാണം എന്ന നിലയിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇളയ വിധവമാർ വിവാഹിതരായി കുടുംബജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഉടമകളാകുന്നത് ഏറ്റവും ഉത്തമമെന്ന് നിർദ്ദേശിക്കുന്ന വാക്യമാകുന്നു. പുത്രസമ്പത്ത് ഉണ്ടാക്കുക എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഈ വേദഭാഗത്തെ മാത്രമേ കാണുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ ദൈവവഴിയിൽ വളർത്തുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുന്നു. വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കാൻ ദൈവമക്കൾ കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 2-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഉടലെടുത്ത ബ്രഹ്മചര്യത്തിന് എതിരായി ഒരു ഉപദേശമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. വാക്യം 15, ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഇളയ വിധവമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ദൈവഹിതമല്ലാത്ത വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ വിരോധിക്ക് അപവാദം പറയുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. അതല്ല എങ്കിൽ സാത്താന്റെ അനുഗാമികളായി ചിലർ അസന്മാർഗിക വഴിയിലേക്ക് തിരിഞ്ഞു പോയിരിക്കാൻ സാധ്യതയുണ്ട്. സാത്താനീയ ആലോചന കേട്ട് ദൈവവചനത്തിന് വിരോധമായി അവിശ്വാസികളായ ജീവിത പങ്കാളികളെ ചിലർ തിരഞ്ഞെടുത്ത സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന സന്ദേശമായിരിക്കാം ഇത്. എഴുതിയ കാലത്ത് ഇളയ വിധവമാരിൽ ചിലർ വീടാന്തോറും കയറിയിറങ്ങി മിനക്കിടുകയും പരകാര്യത്തിൽ ഇടപെടുകയും ദുർവർത്തമാനം പ്രചരിപ്പിക്കുകയും ചെയ്തതിനാൽ സ്ഥലം സഭയ്ക്ക് അപവാദ കാരണമായി തീർന്നിരിക്കാനും സാധ്യതയുണ്ട്. 16-ാം വാക്യം: ഒരു വിശ്വാസിനിക്ക് വിധവമാരുണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുതീർക്കട്ടെ, സഭയ്ക്ക് ഭാരം വരരുത്. സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടുതീർപ്പാനുണ്ടല്ലോ. ഈ അധ്യായത്തിൽ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 4 വിധവമാരെ കുറിച്ച് പരാമർശിക്കുന്നു. 1, സാക്ഷാൽ വിധവമാർ, വാക്യം 3, 5, 6. 2, പുത്രപൗത്രന്മാരുള്ള വിധവമാർ, വാക്യം 4, 7, 8, 16. 3, 60 വയസ്സിന് മുകളിലുള്ള വിധവമാർ, വാക്യം 9, 10. 4, ഇളയ വിധവമാർ, വാക്യം 11 മുതൽ 15 വരെ. ഒരു വിശ്വാസിനിക്ക് വിധവമാരായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുതീർക്കട്ടെ, അല്ലാതെ സഭയെ അതിൽ ഭാരപ്പെടുത്തരുത് എന്നർത്ഥം. അങ്ങനെയായാൽ യഥാർത്ഥ വിധവമാരെ സഹായിപ്പാൻ സഭയ്ക്ക് സാധിക്കും. വസിപ്പാൻ ഭവനവും ജീവിപ്പാൻ അനുകൂലമായ ചുറ്റുപാടുകളും ഉള്ളവർ വിധവകളെ സംരക്ഷിക്കാൻ സാധിക്കും. സഹായിപ്പാൻ അർഹരായ സാക്ഷാൽ വിധവമാർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടതായ ഒരു പ്രായോഗികമായ കൽപ്പനയാണിത്. 17-ാം വാക്യം: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ മൂപ്പന്മാർക്ക് വേണ്ടിയുള്ളതാണ്. സഭയിൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണമെന്ന നിയമമാണ് ഇവിടെ കാണുന്നത്. മാനം എന്ന വാക്കിന് ബഹുമാനം കൊടുക്കുക എന്നർത്ഥമാണ്. സാമ്പത്തികമായി സഹായം നൽകുക എന്ന ആശയവും ഉണ്ട്. പൂർണ്ണ സമയം ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന മൂപ്പന്മാർ അവരുടെ മുഴുവൻ സമയവും കർത്തൃസേവനത്തിനായി വേർതിരിച്ചിരിക്കപ്പെട്ടവരാണ്. വചന പഠനത്തിലും ഉപദേശത്തിലും ധാരാളം സമയം ചെലവഴിക്കുന്നവരും ആകുന്നു. ആകയാൽ അവർക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും സ്ഥലം സഭയുടെ ദൗത്യമാകുന്നു. വാക്യം 18: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുമുണ്ടല്ലോ. മൂപ്പന്മാർ സാമ്പത്തിക സഹായം കൈക്കൊള്ളുവാൻ യോഗ്യരാണെന്ന് തെളിയിക്കുവാൻ 2 വേദഭാഗങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. 1-ാമത്തേത് ആവർത്തനം 25:4, 2-ാമത്തേത് ലൂക്കോസ് 10:7 ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കറ്റ മെതിക്കുന്ന കാളയ്ക്ക് ധാന്യത്തിൽ ഒരംശം ഭക്ഷിക്കുന്നതിന് അനുവാദമുണ്ട്. അതുപോലെ വേല ചെയ്യുന്നവന് കൂലിക്കുള്ള അവകാശമുണ്ട്. മൂപ്പന്മാരുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് വി സഫോസനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. 1 തിമോത്തിയോസ് 5:19. 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ മൂപ്പനെതിരായ ആരോപണം ഒന്നും സ്വീകരിക്കരുത് എന്നർത്ഥം. മൂപ്പന്മാരോടുള്ള ബഹുമാനം മറ്റൊരു നിലയിൽ ഇവിടെ പിന്നെയും കാണുന്നു. ആവർത്തനം 17:6, ആവർത്തനം 19:15, സംഖ്യാപുസ്തകം 35:30, യോഹന്നാൻ 5:31, യോഹന്നാൻ 8:17 എന്നീ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ 2-3 സാക്ഷികൾ ഇല്ല എങ്കിൽ ഒരു ഇസ്രായേലിയൻ കുറ്റാരോപണങ്ങളിൽ നിന്നും ന്യായവിധിയിൽ നിന്നും സുരക്ഷിതനായിരിക്കുന്നു. അതുപോലെ ഒരു മൂപ്പന്റെ നേരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ അത് പ്രസിദ്ധപ്പെടുത്തരുത്. സത്യം യാത്ര തുടങ്ങാൻ ചെരുപ്പിടുന്നതിന് മുമ്പേ വ്യാജ ലോകത്തിന്റെ പകുതി വഴി എത്തിക്കഴിയുമെന്ന് ഒരിക്കൽ DL Moody പ്രസ്താവിക്കുകയുണ്ടായി. മൂപ്പന്മാരെ എങ്ങനെ അംഗീകരിക്കണം? 1, അവരെ അറിഞ്ഞിരിക്കണം. 2, അവരെ ബഹുമാനിക്കണം. 3, അവരെ മാനിക്കണം. 4, അവരെ വിശ്വസിക്കണം. 5, അവരെ അനുസരിക്കണം. 6, അവരെ ഓർക്കണം. 7, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20-ാം വാക്യം: പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവർക്കും കേൾക്കാൻ സാധിക്കാം. രണ്ടോ മൂന്നോ അതിലധികമോ സാക്ഷികൾ സഹിതം മൂപ്പന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം? അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നത്, അവർ പാപം ചെയ്യുന്നുവെങ്കിൽ അവരെ വെറുതെ വിടണമെന്നല്ല, രഹസ്യമായിട്ടോ ചുരുക്കം പേരുടെ മധ്യത്തിലോ ആരോപണങ്ങൾ പ്രസ്താവിക്കണമെന്നുമല്ല, പിന്നെയോ പരസ്യമായി മുഴു സദസ്സിൻ്റെയും മുമ്പിൽ മറ്റു മൂപ്പന്മാർക്കും ദൈവഭയം ഉണ്ടാകത്തക്ക വിധം അവരെ ശാസിക്കണം എന്നത്രേ. മൂപ്പന്മാരുടെ പാപം കൈകാര്യം ചെയ്യുമ്പോൾ ലഘുവായി അത് കാണരുത് എന്നർത്ഥം. പിന്നെയോ വലിയ ഗൗരവമായിട്ട് തന്നെ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് വ്യക്തമാകുന്നു. മൂപ്പന്മാരുടെ കർത്തവ്യങ്ങൾ: ഒന്ന്, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മൂന്ന് യോഹന്നാൻ രണ്ടാം വാക്യം, 1 തെസ്സലോനിക്കർ 1:2 രണ്ടാം വാക്യം. ആടുകളെ മേയിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20:28 ഇരുപത്തെട്ടാം വാക്യം, 1 പത്രോസ് 5:1. ആടുകളെ കാത്തുസൂക്ഷിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20:29-31 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 11:13-15 1 പത്രോസ് 5:8. അവരെ നടത്തണം. മൂപ്പന്മാർ മുമ്പിൽ മാതൃകയായിരിക്കണമെന്നർത്ഥം. 13:7, 13:17. 5, വചനം പഠിപ്പിക്കണം. 1 തെസ്സലോനിക്കർ 5:12-13 വാക്യങ്ങൾ, 1 തിമോത്തിയോസ് 5:17, 12:8. 21 വാക്യം, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചുകൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെയും ക്രിസ്തുയേശുവിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്ന ഈ നിബന്ധനകൾ നീ മുഖം നോക്കാതെ നടപ്പാക്കണം. പക്ഷപാതം അരുത്. സഭയിൽ ശിക്ഷണക്രമങ്ങൾ നടത്തുമ്പോൾ രണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, മുൻവിധി. ഒരു വ്യക്തിയെക്കുറിച്ച് മുൻവിധി ഉണ്ടായിരിക്കുകയും അപ്രകാരം ശിക്ഷ നടത്തുകയും ചെയ്യുന്നത് അപകടമാണ്. 2, പക്ഷപാതം. ധനം, സ്ഥാനമാനങ്ങൾ, വ്യക്തിത്വം എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷപാതം കാണിച്ചാൽ അതും അപകടമാണ്. പരമമായ നിഷ്പക്ഷതയും കുറ്റമറ്റ സത്യസന്ധതയും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണമെന്നർത്ഥം. ദൈവം ന്യായാധിപതിയാണ്. അന്ത്യ ന്യായവിധി പുത്രനായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം അധിവസിക്കുന്ന ഈ ലോകത്തെ നിരീക്ഷിക്കുന്നവരാണ് ദൂതന്മാർ, ഗബ്രിയേലും കൂട്ടരും. കോടതിയിൽ പട്ടാള അകമ്പടിയോടുകൂടെയാണ് പ്രതികളെ ന്യായവിധിക്കായി ഹാജരാക്കുന്നത്, മീഖായേലും കൂട്ടരും. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ കാത്തുസൂക്ഷിച്ച ദൂതന്മാരാണെന്നും ചില വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 21 വാക്യം, തിമോത്തിയോസിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്താലും ക്രിസ്തുയേശുവിനാലും ദൂതന്മാരാലും സൂക്ഷ്മ പരിശോധന ചെയ്യപ്പെട്ടതിനാലും മുഖപക്ഷം കൂടാതെയും മുൻവിധി കൂടാതെയും ന്യായം വിധിക്കണം എന്ന് നാം 21 വാക്യത്തിൽ കണ്ടു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, ഞങ്ങളുടെ എവരിയോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ കേട്ട് ഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥനയോടെ മറ്റുള്ളവരെ അറിയിക്കുവാൻ കൃപ നൽകുമാറാകണമേ. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങളുടെ ഉദ്യമങ്ങളെ സഫലമാക്കി തീർക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ.